ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്തൃസന്നിധിയിലായിരിക്കുന്ന കർത്തൃദാസനും ശേഷമെല്ലാം പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്വല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രി ഒരു 2 മണിയായപ്പോൾ എല്ലാ ദിവസവും ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വലിയ പ്രാർത്ഥനാവിരുന്ന നല്ല പറഞ്ഞത്, എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ആലോചനയാണെന്ന് ദൈവദാസൻ ഇവിടെ പ്രസ്താവിച്ചത്. ഇനിയൊരു മെസ്സേജിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. 2008 ഞാൻ കർത്തൃമേശയ്ക്കുള്ള ബ്രെഡ് മേടിക്കാൻ പോയ സമയത്ത് ബ്രെഡ് വാങ്ങിച്ചു കഴിഞ്ഞ് ബാക്കി എനിക്ക് പൈസ തരുന്നതിന് പകരം അങ്ങേരെ 3 സിഗരറ്റ് എടുത്ത് എൻ്റെ നേരെ നീട്ടി. ഞാൻ നാട്ടിൽ ഈ കൈ നീട്ടിയിടുന്നൊരു പ്രകൃതം എനിക്കില്ല. എൻ്റെ ഓർഡിനേഷന് പോലും കൈ നീട്ടിയിട്ടില്ല. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റ് തമ്പിച്ചായം പറഞ്ഞ എൻ്റെ സ്വന്തം താല്പര്യപ്രകാരമാണ് ഞാൻ അതിനൊക്കെ ഓർഡിനേഷൻ തരുന്നത്. കാരണം നീ അവിടെ പോയി തൃശ്ശൂർ പോയി വേല ചെയ്ത് ഒത്തിരി സഭകളുണ്ടായി, അതുകൊണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടത്താൽ നീ ഓർഡിനേഷൻ അപേക്ഷിക്കാത്തതുകൊണ്ട് നിനക്ക് ഓർഡിനേഷൻ തരിക. അന്നും ഞാൻ ഈ കൈ മടക്കി വെച്ചു. അപ്പം എന്ന് പറഞ്ഞു, ഇടം നിനക്ക് ഇന്നെങ്കിലും ഒന്ന് കൈയെ നീർത്തിയിടാമല്ലോ. ഞാൻ പറഞ്ഞു, തമ്പിച്ചായ ഞാൻ കൈ നീർത്തിയിട്ടാലും മടക്കിയിട്ടാലും സ്തോത്രം, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് നീട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പുറകോട്ട് നോക്കി, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് നീട്ടിയത് താങ്കൾക്കാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പം പുള്ളി പറഞ്ഞു, ഞാനിപ്പം 2 കുർബാന കഴിഞ്ഞ് വന്നിട്ട് പുള്ളിയുടെ കയ്യിലിരുന്ന് ഈ സാധനം എരിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സിഗരറ്റ് എരിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞാൽ അസൽ പെന്തക്കോസ്കാരനാണ്. അതുകൊണ്ട് ഈ വക യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഓർപ്പിച്ചത്, നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ നിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കാൻ സാധിക്കാത്ത ചിലതുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭവനത്തിനകത്ത് കടക്കാൻ പാടില്ലാത്ത ചില വസ്തുവകകളുണ്ട്. ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ ദൈവദാസന്മാരോട് ചോദിച്ചാൽ അവർ പറയും, രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും രാജാവ് ഭക്ഷിക്കുന്ന രാജകീയ ഭോജനം കൊണ്ടും ഞങ്ങളെ തന്നെ അശുദ്ധമാകുകയില്ല എന്ന് ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു. ഈ പകൽ ഞാൻ ഓർപ്പിക്കട്ട്, ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനുള്ള, വിടുതൽ പ്രാപിക്കുവാനുള്ള വഴിയാണ് ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഉപവസിക്കുന്ന മാതാപിതാക്കൾക്ക് ഉപവസിക്കുന്ന മക്കളെ കിട്ടും, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുന്ന മക്കളെ കിട്ടും, ആരാധിക്കുന്ന മാതാപിതാക്കൾക്ക് ആരാധിക്കുന്ന മക്കളെ കിട്ടും. എൻ്റെ സഭയ്ക്കകത്ത് ഒരു പുള്ളി വന്നിട്ട് പറഞ്ഞു, പാഷ മകനൊന്ന് ഒന്ന് ഉപദേശിക്കണം. ഞാൻ പറഞ്ഞു, അച്ചായൻ്റെ കാര്യത്തിൽ വല്ലതും തിരുത്താനുണ്ടോ? പുള്ളി പറഞ്ഞു, ഞാൻ വളരെ ക്ലിയറാണ്. ശരി. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ആഴ്ച ഞാൻ ചെന്ന് അവരുടെ മകനെ ഉപദേശിക്കാനൊക്കെ ചെന്ന സമയത്ത് പുള്ളി ഷീറ്റ് ഇങ്ങനെ വിരിക്കുക, വിരിച്ച സമയത്ത് ഇത് ഇത്രയും മൂന്നൊരു സാധനം പോക്കറ്റിൽ നിന്ന് ചാടിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയും, എത്ര, ഒരു 5-10 രൂപയ്ക്ക് കൊടുത്താൽ കിട്ടുന്ന ഈ പൊടിടപ്പിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഈ മൂക്കി വലിക്കുന്നൊരു പൊടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് അച്ഛൻ്റെ ചേട്ടൻ്റെ മകനെ ഞാൻ ഉപദേശിച്ച മകൻ ശരിയാകുന്നത്? ഞാൻ അവനോട് ചോദിച്ചപ്പം പുള്ളി എന്താ പറഞ്ഞറിയാവോ, ഡാഡി പോയി കിട്ടുന്ന പൈസ കൊണ്ട് കൂട്ടുകാരോട് കൂടെ ഇരുന്ന് ചീട്ട് കളിക്കാൻ പോകുകയാണ്. അവൻ കാണുന്നത് ചീട്ട് കളിക്കുന്നത് എൻ്റെ പിതാവിനെയാണ്. അവൻ കാണുന്നത് പൊടി വലിക്കുന്നത് എൻ്റെ പിതാവിനെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഓർപ്പിക്കാം, ഞാനും നിങ്ങളും ജീവിക്കുന്നത്, ഞാനൊരു പിതാവാണ്, എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ മൂത്ത മകൻ 20 വയസ്സുണ്ട്, 2 17 വയസ്സുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ ഞാൻ പറയട്ടെ, ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കൾ കാണുകയാണ്. നിങ്ങളുടെ ആരുടെയും കാര്യമല്ല, ഞാൻ എൻ്റെ കാര്യം പറയുന്നത്. ഞാൻ ജീവിക്കുന്നത് കണ്ടിട്ട്, ഞാൻ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഉപദേശിപ്പാൻ യാതൊരു യോഗ്യതയുമില്ല. മറിച്ച് ഞാൻ ദൈവവചനത്തിന് കീഴ്പ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ എനിക്ക് എൻ്റെ മക്കളെ ഉപദേശിക്കേണ്ടതായിട്ട് വരികയില്ല. അവർ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായി തീരുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പോലും വന്നില്ല, വരാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നുമില്ല. സ്തോത്രം. നമ്മൾ കേട്ടത്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു.
ആമേൻ.
എന്നിട്ട് ചെയ്ത പിതാവായ ദൈവം നമുക്ക് 3 കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നു. 1, എനിക്കും നിങ്ങൾക്കും വിശുദ്ധന്മാർക്കുള്ള ഒരു അവകാശം തന്നു.
ഹല്ലേലൂയ.
2, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്. 3, പറയുന്നു, സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയാവോ, ഇവിടെയൊക്കെ നമ്മളെ ആക്കി വെച്ചു, പക്ഷെ നമ്മൾ ആ അവസ്ഥയിൽ വരുന്ന എവിടെ വെച്ചാ? സഭകളിൽ വരുമ്പോൾ, സഭായത്തിന് വരുമ്പോൾ നമ്മൾ ആ അവസ്ഥയിൽ വരും. വീട്ടിൽ പോയാലോ അല്പമൊക്കെ മാറി, അല്പമൊക്കെ വ്യതിചലിച്ച് ജീവിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയാം, ഗലാത്യ ലേഖനം 5:1 ഇങ്ങനെയാണ് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. വീണ്ടും നാം അടിമനുഗത്തിൽ കുടുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. പിന്നെയും നമ്മൾ എവിടെ കുടുങ്ങിപ്പോകുന്നറിയാവോ? നമ്മെ വിട്ടു പോകുന്നതിൽ നിന്ന്. നമ്മുടെ ഹൃദയത്തിലൊരു ചിന്തയുണ്ട്, ഇത്ര നാൾ ഞാൻ ജീവിച്ചത് അതുകൊണ്ടാണല്ലോ, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പോയി നോക്കാം. ശിംഷോനോട് നിങ്ങൾ ചോദിച്ചേ, ശിംഷോൻ ഒരു സിംഹത്തെ കൊന്നു കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ചു പോയപ്പം പുള്ളി ചിന്തിച്ചെന്നറിയാവോ, ഞാൻ കൊന്ന സിംഹം അവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. നോക്കാൻ പോയതാ അവന് വിനയായത്. സ്വതന്ത്രം, ഒരിക്കലും ഒരു നാസീർ വ്രതസ്ഥം ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവിടെ സംഭവിക്കാൻ ഇടയായി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം വിട്ടുപോകുന്നത് ഒരിക്കലും പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറുവാനിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. നാം ഉപേക്ഷിച്ചത് ഒരിക്കലും തിരിച്ചെടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളൊക്കെ വിശ്വാസി വന്ന സമയത്ത്, ഞാനൊരു കാര്യം ഞാൻ പറയാം, ഞാൻ വിശ്വാസി വന്ന സമയത്ത് എൻ്റെ മക്കൾ കുഞ്ഞു പിള്ളേരായിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, പപ്പ അവിടെ ടി വി ഉണ്ട്, ഇവിടെ ടി വി ഉണ്ട്, അവിടെ ടി വി ഉണ്ട്. ഞാൻ പറഞ്ഞു, ടി വി ഉണ്ടായിക്കോട്ടെ, നമ്മുടെ വീട്ടിലൊരെണ്ണം വേണം. ഞാൻ എൻ്റെ ഉള്ളിലും ചിന്ത വന്നു, അതുകൊണ്ട് ടി വി വാങ്ങിക്കുന്നതോ കാണുന്നതോ തെറ്റാണെന്നല്ല പറഞ്ഞത്, ഞാൻ ഉപദേശമല്ല പ്രസംഗിക്കുന്നത്, എൻ്റെ ഒരു അഭിപ്രായം, ദൈവത്തിൻ്റെ ആത്മാവിന് ഇടപെട്ട കാര്യം പറയുന്നത്. ഞാൻ ടി വി ഒരെണ്ണം വാങ്ങിക്കാം, ചെറുതൊരെണ്ണം വാങ്ങിക്കാം എന്നുള്ള ആഗ്രഹത്തോടെ ഇവർ പറഞ്ഞു കേട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് എൻ്റെ സ്റ്റെപ്പ് തെറ്റി, ഞാൻ മലന്നടിച്ച് വീഴുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ വീഴാൻ തുടങ്ങി. പക്ഷെ ശക്തമായൊരു കരം എന്നെ താങ്ങി. ഈ ദൈവവചനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പറയുക, വിശ്വാസത്തിൽ, കത്തോലിക്ക സമുദായത്തിൽ നിന്ന് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നവരാണ്. വിശ്വാസത്തിൽ വന്ന സമയത്ത് ടി വി എടുത്ത് വിറ്റിട്ടാണ് സ്വതന്ത്ര ഞങ്ങൾ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളുടെ ദൈവത്തെ പിൻപറ്റിയത്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ടി വി തെറ്റല്ല, തെറ്റാണെന്നോ കാണുന്നത് തെറ്റാണോ എന്ന അല്ല ഞാൻ പറയുന്നത്, മറിച്ച് ടി വി ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, അതിൽ വരുന്നത് വിശ്വാസിക്ക് യോഗ്യമല്ലാത്തത് കാണുവാൻ വ്യവസ്ഥയില്ല. സ്വതന്ത്രം വരില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത് ഉപദേശമല്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അഭിപ്രായം, ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച കാര്യമാണ്. അവിടുന്ന് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, എന്താ പറയുന്നത് അറിയാവൂ, ഇത് വാങ്ങിച്ചാൽ നിന്റെ അനുഭവം വീഴ്ചയായിരിക്കും. അത് മറികടന്ന് ഞാൻ വാങ്ങി. ആദ്യമൊക്കെ ഞാൻ ന്യൂസ് മാത്രമേ കണ്ടു, റിമോട്ട് കയ്യിൽ വെച്ച് ന്യൂസ് മാത്രം കാണും. പിന്നെ ഇങ്ങനെ മാറ്റി മാറ്റി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയാവോ, ഒരു വാലും മുറിയൊക്കെ സീരിയലിൻ്റെ സിനിമയുടെ ഈ കോമഡി വാക്കൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് ചിരിച്ചിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നീടത് എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു നിലവാരത്തിലേക്കെത്തി. അതെത്തിക്കഴിഞ്ഞപ്പോൾ ദൈവാത്മ പറഞ്ഞു, അതുവരെ കൊല്ലത്തിൽ 5 ഉം 6 ഉം പ്രാവശ്യം ദൈവദാസം പറഞ്ഞ പോലെ ഞാൻ എന്നെ തന്നെ റിപ്പയർ ചെയ്യുമായിരുന്നു. ഉപവസിച്ച് 21-ഉം 40-ഉം ഒക്കെ ഉപവസിച്ച് റിപ്പയർ ചെയ്യുന്ന ഞാൻ ഉപവാസം, രാവിലെ 10 മണിക്ക് ഇരുന്നിട്ട് 1 മണിവരെ 2 മണിവരെ ഞങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ഞാൻ 12 മണിയാകുമ്പോൾ നിർത്തിയിട്ട് വെറുതെ ഒന്ന് ഞെക്കി നോക്കും. ഞെക്കി നോക്കി കഴിയുമ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ ഇരിക്കാൻ തുടങ്ങി. എനിക്ക് ചില നാളുകൾ ഇങ്ങനെ മുൻപോട്ട് പോയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, എൻ്റെ ശക്തി ചോർന്നു പോകുന്നത് പോലെ ഞാൻ അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ശുശ്രൂഷയ്ക്ക് മാറ്റം വന്നു. എൻ്റെതായ ഞാൻ സുവിശേഷം പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നവർ, ആ ജനം രക്ഷിക്കപ്പെട്ട് വരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, കുഞ്ഞെ, നിന്നോട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരാലോചന അറിയിച്ചിരുന്നു, അത് നീ അവഗണിച്ചത് കൊണ്ട് ഈ അവസ്ഥയിലൂടെ നീ പോകുക. ഉടനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, സാധനം എടുത്തു കൊടുത്തു, എൻ്റെ വീട്ടിൽ നിന്ന് ആ പെട്ടി ഒഴിവാക്കി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ വീട്ടിൽ പോയിട്ട് എല്ലാവരും എടുത്ത് കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ച് പറയുന്നത്, ദൈവിക വിശുദ്ധിക്ക് നിരക്കാത്ത ഒന്നും ഒരു ദൈവവൈദ്യനിലെ കുടുംബത്തിൽ കയറരുത്. സോദരം, ഒരു ദൈവവൈദ്യനിലെ കുടുംബത്തിൽ ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വിഷയം അതല്ല, എങ്കിലും ഞാൻ രാവിലെ കേട്ട ആ മെസ്സേജിൻ്റെ 1-2 പോയിന്റുകൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ മുൻപോട്ട് പോവുകയാണ്. കൃപയാൽ കർത്താവ് ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞു, ദൈവവാസം പറഞ്ഞ പോലെ തൃശ്ശൂരിലാണ് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. എൻ്റെ പേര് ഡക്ലസ് എന്നാണ്. 2 മക്കളെ കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. മൂത്തത് മകനും 2-ാമത്തേത് മകളും, 2 പേരും കോയമ്പത്തൂരിൽ പഠിക്കുന്നു. ഞങ്ങൾ പുതിയ പ്രവർത്തന സ്ഥലങ്ങളെടുത്ത് പ്രവർത്തിച്ച് ആത്മാക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നും പ്രാർത്ഥിക്കാൻ ഞാൻ പറയുന്നില്ല, ഓർക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവം തന്ന ആ ആലോചന ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. 20-ാം സങ്കീർത്തനം നമ്മൾ രാവിലെ കാലം വായിച്ച ആ സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 20-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. ഞാൻ സേവിക്കുന്ന, നിങ്ങൾ സേവിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ 2 പ്രത്യേകത, 1, യഹോവയായ ദൈവം കഷ്ടകാലത്ത് ഉത്തരം നൽകുന്നവനാണ്. ദൈവിക വഴിയിലൂടെ നടക്കുന്ന, ദൈവിക പ്രമാണത്തിന് വേണ്ടി ജീവിക്കുന്ന, ദൈവവൈദനിലെ ദൈവം ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദ ലോർഡ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നീ എന്തുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നില്ല? ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് അവസ്ഥ കണ്ട് പ്രവർത്തിക്കുന്നവനല്ല ഞാൻ എന്നെങ്കിലും സേവിക്കുന്ന ദൈവം. പ്രൈസ് ദ ലോർഡ്. വ്യവസ്ഥയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ രണ്ട് പ്രത്യേകതയാണ്. ഒന്ന്, അവൻ കഷ്ടകാലത്ത് ഉത്തരം നൽകുന്ന ദൈവമാണ്. ഒരു കഷ്ടതയിൽ, ഒരു ദൈവപൈതൽ കഷ്ടതയിലൂടെ മുൻപോട്ട് പോകുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. രണ്ടാമത് പറയുന്നു, ആ യാക്കോവിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുന്നതാണ്. യാക്കോവിൻ്റെ ആ ദൈവത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ യാക്കോവിൻ്റെ ആ ജീവിതത്തിൽ നമ്മൾ ഇന്നലെ രാത്രി ചിന്തിപ്പാൻ ഇടയായിത്തീരുന്നു. 73-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നല്ലവനല്ലെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞ പോലെ പറയാം, നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ചിന്തിച്ചു, ഞാനിങ്ങനെ വിശ്വാസ ജീവിതത്തിൽ വന്ന് ഇതൊക്കെ ഉപേക്ഷിച്ചു. എനിക്കാണെങ്കിൽ മീശ പഠിക്കുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. ബൈബിൾ കോളേജ് പോയി ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, മീശ പഠിച്ചിട്ട് അകത്ത് കയറാം. ഞാൻ പറഞ്ഞു, ഇല്ല സൂത്രം, ഇല്ല. ഞാൻ പെട്ടി തിരികെ എടുത്ത് പുറത്തു വന്നപ്പോൾ അവിടുത്തെ ഒരു സാറ് വന്നിട്ട് പറഞ്ഞു, കുഞ്ഞ് എന്തിനാ ഈ പിടിവാശു? ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ മീശ വെച്ച് നീ ദൈവത്തോട് മത്സരിക്കുന്ന എന്തിനാ? സ്വത്തം. ഞാൻ പറഞ്ഞത്, ചെറിയ കാര്യത്തിൽ പോലും വിട്ടുവീഴ്ച ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എൻ്റേതായ ചില ധാരണകളും എൻ്റേതായ ചില ആ തീരുമാനങ്ങൾക്കും ഒന്നാം സ്ഥാനം കൊടുത്തിരുന്ന വ്യക്തിയാണ് ഞാൻ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കുവാൻ ഇടയായി. പ്രൈസ് ദ ലോർഡ്. വിട്ടുകളയേണ്ടതെല്ലാം വിട്ടുകളയുവാൻ ഇടയായി. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, അവസ്ഥയിന്മേൽ പ്രവർത്തിക്കണമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ന് ദൈവം ഏതെല്ലാം തരത്തിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചേനെ. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ച് അവർക്ക് വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? മാറ അവിടെ കാണുവാനിടയായി. മാറയിലെത്തിക്കഴിഞ്ഞപ്പോൾ ജനമെല്ലാം പിറുപിറുത്തു. ഞങ്ങൾ മിശ്രയിമിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇന്നിന്ന വസ്തുക്കളുണ്ടായിരുന്നു, ഞങ്ങൾ ഇന്നിന്ന രീതിയിൽ ഞങ്ങൾ അതേ സുഖമായിട്ട് ജീവിച്ചതാ. എന്നാൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, അവരുടെ ജീവനെ കൈപ്പാക്കി, ജീവനെ കൈപ്പാക്കി. നമ്മളൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ, മരിച്ചാൽ മതി, എന്ത് ചെയ്യണ്ട? നിങ്ങളിതൊന്നും പറയാത്ത ആളുകളാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ കേരളത്തിൽ, അതായത് തൃശ്ശൂർ, ഇങ്ങനെയൊക്കെ പറയും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മരിച്ചാൽ മതി, ഇനി ജീവിക്കണമെന്ന്. ശാപത്തിൻ്റെ വാക്കാത് സൂത്രം, ശാപത്തിൻ്റെ വാക്കാണ്. മനസ്സിലായോ? ഏലിയാവ് പറഞ്ഞത് എന്താ പറഞ്ഞെന്നറിയാവോ? എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ല, അതുകൊണ്ട് ദൈവമേ മരിച്ചാൽ മതി. മരിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു പുള്ളി എവിടെ ഇരുന്നെന്നറിയാവോ? ഉറക്കപ്പറ. ഞാനിങ്ങനെ പറയിപ്പിക്കുന്നത് എൻ്റെ സഭയ്ക്കകത്തെല്ലാം പുതിയ വിശ്വാസികളാണ്. ഞാനിങ്ങനെ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കുറഞ്ഞ് 1.5 മണിക്കൂർ എന്ന് പ്രസംഗിച്ച് അവരൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും. അവർ തലമുടക്കകത്തൊന്നും ചിലപ്പോൾ കയറിയില്ലെന്ന് വരും. അപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചോദിച്ചാൽ അതെൻ്റെ ഒരു ശീലമായി പോയി. സ്തോത്രം. പോട്ടെ, ഈ ആഴ്ച കൊണ്ട് നിങ്ങൾ എന്നെ ഇന്നും കൊണ്ട് എന്നെ സഹിച്ചാൽ മതി. സ്തോത്രം. ഈ പുള്ളി എന്തോ ചെയ്യുന്നറിയാവോ? മരിപ്പാൻ ഇച്ഛിച്ചിട്ട് എവിടെ ഇരുന്നു? ചൂരച്ചെടിയുടെ കീഴിലിരുന്നു. മരിക്കാൻ ഇച്ഛിക്കുന്നവൻ എന്തിനാ വെയിൽ കൊള്ളുമ്പം ബുദ്ധിമുട്ടുന്നത്? മരിപ്പാൻ ഇച്ഛിക്കുന്നവൻ വെയിൽ കണ്ടാൽ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാൻ പറയാം, പിന്നീട് ഏലിയാവിലൂടെ ദൈവം ചെയ്യാനിരുന്ന വലിയ ശുശ്രൂഷയുടെ മഹത്വം ഏലിയാവിന് മനസ്സിലായില്ല. പ്രൈസ് ദ ലോർഡ്. ഏലിയാവിനേക്കാൾ ശക്തനായ ഒരുവനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം ഏലിയാവിനെ ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ എന്ത് പറ്റിയെന്നറിയാവോ? ഏലിയാവ് എടുക്കപ്പെട്ടതിന് ശേഷമാണ് ഏലിയാവിൻ്റെ പുത പേലീശയ്ക്ക് മേൽ വീണത്. ദൈവം തമ്പുരാൻ അവനെ പുതിയ അഭിഷേകത്തിൽ നിലനിർത്തുവാൻ അത് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ദൈവമേ, ഞാൻ ഒരു കാര്യം പറയാം, നിന്നിലൂടെ ദൈവം ചെയ്തെടുക്കുവാനുള്ള ചില കാര്യങ്ങൾ നിന്റെ വാക്ക് കൊണ്ട് തടയപ്പെടുവാൻ ഇടയാകരുത്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമാകരുത്. സ്തോത്രം. ഇതൊക്കെ ഞങ്ങൾ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പഠിപ്പിക്കുന്ന ചെറിയ ചില കാര്യങ്ങളാണ്. നമ്മൾ വായിച്ച ആ വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഒന്ന്, യഹോവ കഷ്ടകാലത്ത് ഉത്തരം നൽകുമാറാകട്ടെ. 2, യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 21-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു പോകാം. 21-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. ആ 24 വർഷം തൻ്റെ ജീവിതത്തിൽ അബ്രഹാം നിന്ന് അനുഭവിച്ചു. ഈ നിന്ന അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, അബ്രഹാം വലിയ നിലയിൽ അനുഗ്രഹം പ്രാപിച്ച വ്യക്തിയാ, എന്നാൽ തൻ്റെ ദാസീദാസന്മാർക്കെല്ലാം മക്കളുണ്ടായി, അവർ അവരെ വളർത്തുമ്പോൾ യജമാനായ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവൻ്റെ നിന്ന് അവർ മറ്റുള്ളവർ വലിയൊരു കാര്യമായിട്ട് കാണുവാനിടയായി. ഈ നിന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അബ്രഹാം പലതവണ ചോദിച്ചു, ദൈവമേ നീ എന്നെ എല്ലാ നിലയിലും അനുഗ്രഹിച്ചിട്ടുണ്ട്, എന്നാൽ എനിക്കൊരു തലമുറയില്ലല്ലോ. ഇങ്ങനെ പറയുമ്പോഴേക്കും അബ്രഹാമിനോട് ദൈവം പറയും, അബ്രഹാമേ നീ പുറത്തേക്ക് ഇറങ്ങി വരിക. പുറത്തേക്ക് ഇറങ്ങിയിട്ട് രാത്രിയിൽ ആകാശത്തിൽ നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് അബ്രഹാമിനോട് ദൈവം പറയും, എണ്ണാൻ സാധിക്കുമെങ്കിൽ എണ്ണിക്കൊള്ളുക. അബ്രഹാം 1, 2, 3, 4, 5, 100 ചിലപ്പോൾ  1000 വരെയൊക്കെ പുള്ളി എണ്ണി കാണും. അത് കഴിയുമ്പോൾ പറയും, കർത്താവ് എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ദൈവം പറയുന്നൊരു ദൂതുണ്ട്, എന്താണെന്നറിയാവോ, ഇതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ, ഇരുട്ടിൽ പ്രകാശിക്കുന്ന ഒരു തലമുറ, പ്രൈസ് ദി ലോർഡ്, വിശ്വസ്തതയോടെ നിൽക്കുന്ന മാതാപിതാക്കളുടെ തലമുറ ഇരുട്ടിൽ പ്രകാശിക്കുന്നവരായിരിക്കും. ഇതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരും. സൂത്രം 2, അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിക്കുമ്പോൾ അവൻ വീണ്ടും ദൈവത്തോട് ചോദിക്കും. എന്ത് പറയുന്നറിയാവോ, അബ്രഹാമേ നീ പുറത്തേക്ക് ഇറങ്ങി വരിക. ആരും അവനെ സഹായിപ്പാനില്ലാതെ, ആരും അവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനില്ലാതെ അബ്രഹാം ദൈവത്തോട് ചോദിക്കുമ്പോൾ, അബ്രഹാമിന് ദൈവം തമ്പുരാൻ കൂട്ടിക്കൊണ്ട് കടലിൻ്റെ തീരത്തെ മണൽത്തരികളുടെ മുകളിൽ കൂടെ നടക്കുമ്പോൾ തൻ്റെ കാൽക്കീഴ ഞെരിഞ്ഞമരുന്ന ആ മണൽത്തരികളുടെ ശബ്ദം കേൾക്കുമ്പോൾ നഷ്ടപ്പെട്ട വിശ്വാസം, നഷ്ടപ്പെട്ട പ്രത്യാശ അബ്രഹാം തൻ്റെ ജീവിതത്തിൽ അത് വീണ്ടും തിരികെ എടുക്കുവാനിടയായി തീരും. ഇവിടെ ഞാനൊരു ദൂത് പറയാം, അബ്രഹാം ഇരുന്നതെല്ലാം എവിടെയാ? അബ്രഹാമിൻ്റെ ഇരിപ്പ് എവിടെ ആയിരുന്നു? നിങ്ങളുടെ പുസ്തകത്തിൽ അതൊന്നും എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു. കൂടാരവാതിൽക്കലിരിക്കുന്ന അബ്രഹാം ദൈവത്തോടെ സംസാരിച്ചത്, പ്രൈസ് ദി ലോർഡ്. കൂടാരവാതിൽക്കലിരുന്ന അബ്രഹാം ദൈവത്തോടെ സംസാരിച്ചപ്പോൾ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ് പിടികിട്ടിയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ലോത്തിൻ്റെ ഇരിപ്പ് എവിടെയാണ്? പട്ടണവാതിൽക്കിലിരിക്കുന്ന ലോത്തിനെ കുറിച്ച് ദൈവം പറയുന്നത് അവൻ കളി പറയുന്നു എന്നും മരുമക്കൾക്ക് തോന്നിയെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദൈവിക ന്യായവിധി സോദം, ഗമോറ, അദ്മാ, സെബോയിം എന്ന് 4 പട്ടണത്തിൽ അയക്കുമ്പോൾ അവിടെ ലോത്ത് മുഖാന്തരം ആരും വിടിവിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുന്നില്ല. എന്നാൽ ആ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ ഓർത്ത് വിടിവിച്ച ലോത്ത്, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവവൈദ്യല് നിന്നെ ഓർത്ത് ദൈവം ചിലരെ വിടിവിക്കുവാൻ പോകുക ഈ ദിവസങ്ങളിൽ, പ്രൈസ് ദി ലോർഡ്. അതെ, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ തലമുറയെ വിടിവിക്കണമെങ്കിൽ നിങ്ങളെ ദൈവം ഓർക്കുവാൻ ഇടയാകണം, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ഓർത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ തലമുറയെ ദൈവം വിടിവിക്കുകയുള്ളൂ. മാത്രമല്ല, ആ അബ്രഹാമിന് ലഭിച്ച ദർശനം അവൻ ആർക്ക് കൈമാറി? തൻ്റെ തലമുറയ്ക്ക് കൈമാറി, പ്രൈസ് ദി ലോർഡ്. തൻ്റെ തലമുറയ്ക്ക് കൈമാറി. നമ്മൾ വായിച്ച വാക്യം, നീണ്ട വർഷം നിന്ന് അനുഭവിച്ചു. ഈ നിന്ന അനുഭവിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ, ദൈവം അബ്രഹാമിനൊരു വാക്തത്വം കൊടുത്തു. ഇവിടെയും എൻ്റെ കൺമുൻപിൽ ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു, ദൈവം വാക്തത്വം കൊടുത്ത ചിലരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ദൈവം വാക്തത്വം കൊടുക്കാഞ്ഞിട്ടല്ല, ദൈവിക വാക്തത്തിന് മാറ്റം വന്നിട്ടുമല്ല, പക്ഷെ ദൈവത്തോട് കൂടെ നടക്കാതെ. എഫെസ്യലേഖനം 1 പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ച. ഇന്ന് ജനത്തിന് ആത്മീക അനുഗ്രഹത്തേക്കാൾ കൂടുതൽ എന്ത് മതി? ഭൗതികം മതി, കർത്താവ് എന്തെങ്കിലുമൊക്കെ. ഞാനൊരു സഭയെ പ്രസംഗിച്ച സമയത്ത് അവർ പറഞ്ഞു, പാഷേ ഈ ഇങ്ങനെയുള്ള ദൂതാണോ പാഷ കൊടുക്കുന്നത്? അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെയുള്ള ദൂതാണ് കൊടുക്കുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം. പുള്ളി പറഞ്ഞു, ഒരു കോട്ടയും വീട്ടിൽ ഞാൻ അവിടെ വന്നിരുന്നു, പാഷ ദൂത് വട കടുകട്ടിയ. സ്തോത്രം. ഞാൻ പറഞ്ഞു, ദൈവമെന്നോട് കാര്യം തീർക്കുന്ന നാളിൽ എൻ്റെ കൈകൾ, ഞാൻ നിങ്ങളെ തലയിലൊക്കെ കൈവച്ച് രണ്ട് അന്യഭാഷ പറഞ്ഞ് രണ്ട് ചവിട്ടൊക്കെ ചവിട്ടി കഴിഞ്ഞിട്ട് പുറത്തു പോകുന്നുല്ലോ. ഇല്ല സ്തോത്രം. പിന്നെ ചവിട്ടൊക്കെ ചവിട്ടി പറയാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ വാലല്ല. ഇത് പറഞ്ഞു പോയി നിങ്ങളെന്തോ ചെയ്യും? ആ അനുഗ്രഹമുണ്ട്. എന്നാൽ ഒരു ക്രമീകരണത്തിന് ദൂത് പറഞ്ഞു നോക്കിയേ, ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഞാൻ തലയെ കൈവയ്ക്കാതെ, ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ അനുഗ്രഹം നിങ്ങളുടെ പുറകെ വരും. സ്തോത്രം. ക്രമീകരണം, ദൈവോചനം എവിടെ നോക്കിയാലും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങളിൽ ദൈവം കൊടുക്കുന്ന ദൂതെന്താ അറിയാമോ? ദൈവത്തിൻ്റെ ഇഷ്ടമോ? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ വചനം യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നു, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബത്തിൽ ഈ ദിവസങ്ങളിൽ ഒരു അത്ഭുതം വേണോ? നീ ഒരു ശുദ്ധീകരണത്തിലേക്ക് നടക്കുക. നിന്റെ തലമുറയിൽ ഒരു അത്ഭുതം നീ ദർശിക്കണമോ? ഈ ദിവസങ്ങളിൽ നീ ശുദ്ധീകരണത്തിലേക്ക് നടക്കുക. അത് സഭയ്ക്കകത്ത് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടണമോ? ഒരു ശുദ്ധീകരണത്തിലേക്ക് നടക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, ചത്ത ഒരു ഈച്ച മതി ഒരു ഭരണി തൈലം മുഴുവൻ ഉപയോഗശൂന്യമാകുവാൻ. ഒരു ഈച്ച മതി എന്ന് പറഞ്ഞാൽ ഒരു സഭയുടെ മൊത്തം പേര് പോകാൻ. പത്ത് വിശ്വാസിയൊന്നും വേണ്ട, എത്ര എണ്ണം വേണം? ഒരെണ്ണം മതി. അത് ഞാനും നിങ്ങളും ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് ഞാനും നിങ്ങളും ആകാതിരിക്കാൻ, അതിന് മുഖാന്തരം, അതിന് കാരണക്കാർ ഞാനും നിങ്ങളും, അത് നാം ആകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം എന്താണെന്ന് അറിയാവോ? നമ്മുടെ കർത്താവ് വളരെ കഷ്ടം സഹിച്ചിട്ടാണ് ദൈവസഭ ഉടലെടുത്തത്. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, സ്വർഗത്തിൽ തിലകമായിരുന്നവൻ പാപത്തിൻ്റെ ചേറ്റുകണ്ടത്തിൽ വിതയ്ക്കപ്പെട്ടു, പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് കൊയ്യപ്പെട്ടു, ഗദശമനയിൽ വെച്ച് ചവിട്ടി മെതിക്കപ്പെട്ടു, വേദനയാകുന്ന ചക്കിലൂടെ പൊടിച്ച് പുറത്തു വന്നു, കാൽവരിയുടെ ക്രോധാഗ്നിയിലൂടെ വെന്തുവെന്ത് ജീവൻ്റെ അപ്പമായി അവൻ പുറത്തു വന്നത് എനിക്കും നിങ്ങൾക്കും അതേ നിത്യജീവൻ തരുവാൻ നഷ്ടപ്പെട്ട നിത്യതയ്ക്ക്. എഫേസ്യ ലേഖനം 2 പറയുന്നത് ഇങ്ങനെയാണ്, മുമ്പേ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ക്രിസ്തുയേശുവിനോട് കൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തി. ദൈവത്തിലെ ദൈവഭക്തന്മാർ രണ്ടവസ്ഥയിലാണ്. ഒന്ന്, അവൻ ഭൂമിയിലാണ്. രണ്ട്, അവൻ സ്വർഗത്തിലാണ്. ആ ബോധ്യം ഉണ്ടാകണം. ഞാൻ എടുത്ത ദൂതല്ല ദൈവാത്മാവനെ കൊണ്ടുപോകുന്നത്, എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ദൈവത്തിൽ രണ്ടവസ്ഥയിലാണ്. ഒന്ന്, അവൻ സ്വർഗത്തിലിരിക്കുന്നു, ഉയരത്തിലുള്ളത് ചിന്തിക്കണം, ഉയരത്തിലുള്ളത് പറയണം. സ്തോത്രം. നാം കഴിക്കുന്ന, നാം ചെയ്യുന്ന സകല കാര്യത്തിലും നാം മാതൃകയുള്ളവരായിത്തീരണം. നിങ്ങൾക്കറിയാമോ, ഞാൻ തിരുവല്ലയിൽ ചെന്ന് ഇറങ്ങിയിരിക്കുക, പത്തനംതിട്ട വാഴമറ്റത്ത് ഒരു 9 ദൈവദാസന്മാർ 21 ഉപവാസ പ്രാർത്ഥനയ്ക്കിരിക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവരെന്നെ വിളിച്ചു, 2 മീറ്റിങ്ങിന് ഞാൻ പോകുക. ഞാൻ ഇട്ടിരിക്കുന്നത് മെറൂൺ കളർ അരക്കൈ ഷർട്ടാണ്. ഒരു ചെറിയ ബാഗിൻ്റെ ഉണ്ട്. ഈ മെറൂൺ കളർ അരക്കൈ ഷർട്ടും ഇട്ട് ഞാൻ ഈ ബാഗ് ഇങ്ങനെ പിടിച്ചു തിരുവല്ലയിൽ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുക, വാഴമറ്റത്തേക്കുള്ള ചർച്ചിലേക്ക് പോകാൻ. ഉടനെ 2-3 പേര് എന്നെ ഇങ്ങനെ നോക്കി, ഞാനും നോക്കി, ഞാനിങ്ങ് തിരിഞ്ഞു നിന്നു. തിരിഞ്ഞു നിന്നിട്ട് വന്നിട്ട് ചോദിച്ചു, അവർ പറഞ്ഞു, പാസ്റ്ററാണോ? മുഖത്ത് നോക്കി ചോദിക്കുക, പാസ്റ്ററാണോ? ഞാൻ പറഞ്ഞു, എങ്ങനെ മനസ്സിലായി? നിൽപ്പും ഭാവവും കണ്ടപ്പം മനസ്സിലായി. മനസ്സിലായോ? ഞാൻ ഇട്ടിരിക്കുന്നത് അരക്കൈ ഷർട്ടാണ്. വെള്ളയല്ല, ഒരു ഇളംനീല ഷർട്ടുമല്ല, അല്ലെങ്കിൽ ഇളം കളറുള്ള ഷർട്ടുമല്ല. പക്ഷേ ഒരു വിശ്വാസിയെ രൂപത്തിലും ഭാവത്തിലും കണ്ടാലറിയാം. നമ്മളിൽ പലരും ചിന്തിക്കുന്നതെന്നറിയാമോ, ഞാൻ വിശ്വാസിയാണെന്ന് ആർക്കൊക്കെ അറിയാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ പറയാം, നീ വിശ്വാസിയാണെന്ന് നിന്നെക്കാൾ മുമ്പേ അറിയുന്ന ചിലരുണ്ട്. സോദരം, ഞാനും നിങ്ങളും വിശ്വാസിയാണെന്ന് നമ്മെക്കാൾ മുമ്പേ അറിയുന്ന ചിലർ, നമ്മെ ശ്രദ്ധിക്കുന്ന ചില കണ്ണുകളുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മെ ശ്രദ്ധിക്കുന്ന ചില കണ്ണുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുൻപോട്ട് പോകാം. അതിൻ്റെ 12 വാക്യം മുതൽ പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ, മുമ്പോട്ട് പോകാം. എന്നാൽ ദൈവം അബ്രഹാമിനോട് ബാലന്റെ നിമിത്തവും, ഉൽപ്പത്തി പുസ്തകം 15 ദൈവം അബ്രഹാമിന് വാക്തത്വം കൊടുക്കുകയാണ്. എന്നാൽ 16 വരുമ്പോൾ എന്ത് പറഞ്ഞെന്നറിയാവോ? ദൈവം കൊടുത്ത വാക്തത്വത്തിൽ വിശ്വസിക്കാതെ സാറ നിയമം കയ്യിലെടുത്തു. പലപ്പോഴും നമുക്ക് പറ്റുന്ന പരാജയം അവിടെയാണ്. സാറ പറഞ്ഞു, ഇത്രയും വർഷമായല്ലോ കാത്തിരുന്ന്, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ സേവിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി, ഇതുവരെ ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം പോലും ദൈവം തന്നില്ല. ഇനി ഞാൻ പറയുന്നത് കേക്ക്. സ്തോത്രം. ഇനി നിങ്ങളുടെ വിശ്വാസമൊക്കെ എന്ത് ചെയ്യട്ടെ? എന്ത് ചെയ്യട്ടെ? അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ കൂടാരവാതിൽക്കൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നല്ലോ മതി. ഇതോടെ എന്ത് ചെയ്യണം? ഇനി ഞാൻ പറയുന്നത് ചെയ്യ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? എൻ്റെ ദാസിയുണ്ടല്ലോ, അവളുടെ അടുക്കൽ ചെല്ല്. സ്തോത്രം. വിശദീകരിക്കുന്നില്ല, ആ ഭാഗം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കുക. എന്നാൽ 17 വരുമ്പോൾ ദൈവം തമ്പുരാൻ പറയുന്നത് എന്താണെന്നറിയാവോ? സാറ പറഞ്ഞതിലൊക്കെയും നീ അവളുടെ, അപ്പോൾ സഹോദരിമാർ പറഞ്ഞ് കേൾക്കാൻ, സഹോദരന്മാർ ഓ ബാധ്യസ്ഥരാ, ഒരാളെങ്കിലും പറഞ്ഞോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരിമാരും സ്തോത്രം പോലും പറഞ്ഞില്ല എന്നിട്ട് പോട്ടെ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നറിയാവോ? അബ്രഹാം പറഞ്ഞു, സാറേ പൊന്നെ ചക്കര, നീ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുക? കേൾക്കാൻ പോയി. അപ്പോൾ സാറയ്ക്കൊന്നുകൂടെ ഒരു വെയിറ്റ് വന്നു. സാറെന്ന് പറഞ്ഞെന്നറിയാവോ? ഓ അച്ഛായൻ, ഞാൻ പറഞ്ഞ് കേട്ടല്ലോ. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. വായിച്ചാട്ടെ, അടുത്ത വാക്യം വായിച്ചേ, അടുത്ത വാക്യം വായിച്ചേ. ആ ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. എന്നിട്ട് പറയുന്നു, ആ അത് വെച്ചെല്ലാം കൂടെ അടിച്ചങ്ങ് സൗരന്മാരെ മേലെ ഏൽപ്പിച്ചേക്കരുത് കേട്ടോ. എല്ലാം കൂടെ ഭാഷ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, സാറ പറഞ്ഞൊക്കെ വാക്ക്, അപ്പം ഞങ്ങൾ പറഞ്ഞ അച്ഛാ എന്ത് തോണം, അങ്ങനെ പറയരുത്. സൂത്രം പോട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. വായിച്ചാട്ടെ, വായിച്ചാട്ടെ. ആ പതിനഞ്ചാം വാക്യം നമുക്ക് വായിക്കാം. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം ആ അബ്രഹാം അതിരാവിലെ സാറ പറഞ്ഞത് കേട്ടിട്ട് ഒരു തുരുത്തി വെള്ളവും കുറച്ചപ്പവും എടുത്ത്, നമുക്ക് ചരിത്രം അറിയാം, ഹാഗാറിൻ്റെ തോളിൽ വെച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പം പോയിക്കോ, സമയം കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്തോളാം, ഒന്നീ നിന്നെ ഒന്ന് കാണുകയോ അല്ലെങ്കിൽ നിനക്ക് ആവശ്യമുള്ളതൊക്കെ എന്തെങ്കിലും ചെയ്ത്. ആരും ഒന്നും പറയുന്നില്ല. ചിലതൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ സൗരന്മാരൊക്കെ ചെയ്യാറുണ്ട്. പോകട്ടെ, ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നുമില്ല. ചിലരൊക്കെ ചിരിച്ച് തലതാത്തുന്നുണ്ട്, ചിലരൊക്കെ കണ്ണടച്ച് സ്തോത്രം പറയുന്നുണ്ട്, ചിലരൊക്കെ പറയുന്നൊരു പാസ്റ്റർ ഈ മെസ്സേജ് കർത്താവ് ഒന്ന് നിർത്തിയെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങളുടെ മുഖഭാവമൊക്കെ ഞാനിങ്ങനെ വായിച്ചറിയുക. സ്തോത്രം പോട്ടെ, വായിച്ചേട്ടെ, വായിച്ചേട്ടെ. തുരുത്തിയിലെ വെള്ളം ചിലവായ ശേഷം ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ സാറെ സഹാകർ ആരുടെ അടുക്കലും പോയില്ല, മറിച്ച് ചെയ്തതെന്നറിയാവോ, തൻ്റെ യജമാനത്തെയും യജമാനനും ആരാധിക്കുന്ന ദൈവത്തെ ഹാഗാറിന് പരിചയമുണ്ട്. അവൾ ദൈവസന്നിധിയിൽ ഇരുന്നു, കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടിട്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ, അവൾ ഇരുന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് എതിരെയിരുന്ന് ഉറക്കെ കരഞ്ഞു. ഇന്ന് പകൽ ഞാൻ പറയാം, പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ള ഇടങ്ങളിലേക്ക് ഓടാതെ, ഇന്ന് പകലിൻ്റെ വാക്ക് കേൾക്കുന്ന മാതാവ്, നീ ദൈവസന്നിധിയിൽ സമയം വേർതിരിക്കുക. ദൈവം അത്ഭുതകരമായ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ പോകുക. അതെ, കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ചപ്പോൾ ദൈവം നമ്പുരാൻ തൻ്റെ കാതുകളെ അടച്ചില്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. ആ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിൽ വേണ്ടി ചലിപ്പിക്കുവാൻ ശക്തനായിട്ട് ഇന്ന് പകലിലും, അതേ വെള്ളോടിന് സദൃശമായ പാദങ്ങളുള്ളവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത തലമുടിയുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, കുത്തിത്തുളയ്ക്കപ്പെട്ട കരമുള്ളവൻ, അതേ ആണിപ്പാടുള്ള കരം നീട്ടി നിന്നെ തൊടുവാൻ മാറത്ത് പൊൻകച്ചുകെട്ടിയ നമ്മുടെ കർത്താവ് ഈ പകൽ നമ്മുടെ മധ്യത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാ. അവന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഇന്ന് നീ ഒരു അത്ഭുതം കണ്ടിട്ടേ ഇവിടെ നിന്ന് കടന്നു പോകൂ. സ്തോത്രം. ഒരു ഭൗതിക നന്മയല്ല ഞാൻ പറയുന്നത്, ഒരാത്മീക വെളിച്ചത്തിൻ്റെ ആത്മീക പ്രവൃത്തിയുടെ തുടക്കം ഇന്ന് സഭയ്ക്കകത്ത് കുടുംബങ്ങളിൽ തലമുറകളിൽ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നാം അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. വായിച്ചോട്ടെ. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. വിശദീകരിക്കണമെങ്കിൽ ഏറെ സമയമുണ്ട്, എന്നാൽ ഞാൻ അത് വിശദീകരിക്കുന്നില്ല. വായിച്ചോട്ടെ. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഹാഗാരെ നിനക്കെന്ത്, നീ ഭയപ്പെടേണ്ട, ആ കേട്ടിരിക്കുന്നു, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചുകൊള്ളുക, ആ ദൈവം അവളുടെ കണ്ണു തുറന്നു. പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ കണ്ണു തുറക്കുന്ന ദൈവം ഈ പകൽ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കുന്ന തൻ്റെ ജനത്തെ കൈവിടാതെ അതേ കണ്ണു തുറന്ന്. എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിൽ ചിന്തിക്കാം. ഒന്ന്, ഈ ഹാഗാർ കാണുന്നതിന് മുന്നമേ, കണ്ണു തുറക്കുന്നതിന് മുന്നമേ ഒരു പക്ഷേ ഉറവ അവിടെ ഉണ്ടായിരിക്കാം. സ്തോത്രം. ഇല്ലെങ്കിൽ ദൈവം തമ്പുരാൻ അവൾക്ക് വേണ്ടി തുറന്നതായിരിക്കാം. എക്സ്ട്രാ ബൈബിൾ കമൻ്ററി രണ്ട് അഭിപ്രായം അവിടെ പറയുന്നുണ്ട്. എന്നാൽ എന്തുമാകട്ട്, പ്രാർത്ഥിച്ച ഹാഗാറിനെ അത് കാണുവാൻ സാധിച്ചുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം പിറുപിറുത്തപ്പോൾ, മാറയിലെത്തി അവർ പിറുപിറുത്തപ്പോൾ, ദൈവത്തോട് മത്സരിച്ചപ്പോൾ, സ്തോത്രം, മാറിയിരുന്ന് പ്രാർത്ഥിച്ച ഒരുവൻ, അതെ ഒരു വൃക്ഷം ദൈവം തമ്പുരാൻ കാണിച്ചു കൊടുത്തുവെങ്കിൽ, ഇന്ന് പകൽ ചില വിഷയങ്ങളുടെ മുഖത്ത് നീക്കുപോക്കില്ലാതെ ഭാരത്തോടെ കടന്നു വന്ന സഹോദരി സഹോദര, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ആ മാറയെ മധുരമാക്കുവാൻ കഴിവുള്ളവൻ്റെ പാദം ഇവിടെ വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ മാറയെ മധുരമാക്കുവാൻ കഴിവുള്ളവൻ, നിന്റെ ശക്തി കൊണ്ടോ നിന്റെ പ്രവൃത്തി കൊണ്ടോ നിന്റെ മിടുക്ക് കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ മാറയെ മധുരമാക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് പകലിൽ ദൈവാത്മാവ് ഓർപ്പിക്കുക, ചില കുടുംബങ്ങളുടെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ കയ്പിന്റെ അനുഭവത്തിൽ മുൻപോട്ട് പോകുന്നവരെ ദൈവത്തിന്റെ ആത്മാവ് ദർശിക്കുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ ആ കയ്പിന്റെ അനുഭവം മാറുവാൻ നിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തേണ്ടത് ആവശ്യമാണ്. കുടുംബത്തിനകത്ത് കയ്പിന്റെ വേറെ ശത്രു മുളപ്പിച്ചിട്ട് തകർത്തു കളയത്തക്ക രീതിയിൽ, അത് ഇല്ലായ്മ ചെയ്യത്തക്ക രീതിയിൽ രണ്ട് കണ്ണി കൂട്ടിമുട്ടാതെ അകന്നു പോകത്തക്ക നിലവാരത്തിൽ ശത്രുവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനുള്ള ചില വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവെന്ന് പകൽ പറയുന്നു, ആ കയ്പിന്റെ അനുഭവം മാറണമെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ കയ്പോടെ നിലവിളിക്കേണ്ടത് ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ കയ്പോടെ ഒന്ന് നിലവിളിക്കാമോ? ദൈവം തമ്പരാൻ ചില മധുരത്തിന്റെ അനുഭവങ്ങൾ നൽകി തരുവാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. മാത്രമല്ല തലമുറയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ലോകം ഏറ്റവും വഷളത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തലമുറയാണ്, സമയമാണ്. അവിടെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം കണ്ണുനീരൊഴുക്കേണ്ട സമയമാണ്. പ്രൈസ് ദ ലോർഡ്. അവർക്ക് വേണ്ടി നാം പിടിച്ചു വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സ്തോത്രം. എന്നിട്ട് പറയുന്നു, ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീറുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഒന്ന്, യഹോവ കഷ്ടകാലത്ത് ഉത്തരം നൽകുന്നവൻ. രണ്ട്, അടുത്ത് നമ്മൾ വായിച്ച എന്തുവാ? യാക്കോബൻ ദൈവത്തിൻ്റെ നാമം. ഈ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ? വായിച്ചാട്ടെ, ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 31:38 ഈ 20 സംവത്സരം വളരെ ശ്രദ്ധിക്കുക. ഇങ്ങനെയായിരുന്നു എൻ്റെ വസ്തുത. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും സേവിച്ചു. 10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി. എൻ്റെ പിതാവിൻ്റെ ദൈവമായ അബ്രഹാമിൻ്റെ ദൈവമായവൻ, ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലാതിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി നിൽക്കണേ, കഴിഞ്ഞ രാത്രി ദൈവത്തിൻ്റെ വചനം പറയുന്നു, തൻ്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. പ്രൈസ് ദ ലോർഡ്. സ്വപ്നം കാണുന്ന പോലുള്ള അനുഭവത്തിൽ ദൈവം നമുക്ക് വേണ്ടി പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. എന്നിട്ട് പറയുന്ന എന്താണ്? മതി. ദൈവവചനം പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ് യാക്കോബിൻ്റെ ദൈവം. ഞാൻ എൻ്റെ മെസ്സേജ് നിർത്തുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രേരണ നൽകിയതുകൊണ്ട് ഞാൻ തുടർന്ന് അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീക്കി വയ്ക്കുകയാണ്. വ്യക്തികൾക്കല്ല, തലമുറയ്ക്ക് വേണ്ടി. ഇവിടെ മക്കളുള്ള സകല മാതാപിതാക്കളും നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ചാട്ടെ. ഇരിപ്പിടത്തിൽ നിന്നേറ്റ് ഒന്നുകിൽ നിങ്ങൾക്ക് മുൻപോട്ട് വരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ നിൽക്കാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിൽക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകി തന്നൊരു പ്രത്യേക പ്രേരണയായതുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്റെ തലമുറയെ അത് ശത്രു ഒരു പക്ഷെ തള്ളിവിട്ടേക്കാം. നിനക്ക് പ്രയോജനമില്ലാത്ത രീതിയിൽ നിന്റെ തലമുറ ആകുവാൻ ശത്രു ഒരു പക്ഷെ ആഗ്രഹിക്കുന്നുണ്ടായേക്കാം. നിനക്ക് നിന്റെ കുടുംബത്തിൽ എന്നും തീരെ വേദനയുണ്ടാകത്തക്ക നിലവാരത്തിൽ നിന്റെ തലമുറയെ ശത്രു തകർത്തുകളവാൻ ശ്രമിച്ചേക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ തലമുറയെ അത് തിരികെ വരുത്തുവാൻ കഴിവുള്ള ദൈവമാ, നിന്റെ തലമുറയെ മടക്കി വരുത്തുവാൻ കഴിവുള്ള ദൈവമാ, നിന്റെ തലമുറയെ ആ മരുഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവമാ. ഇന്ന് പകൽ എന്റെ വാക്ക് കേൾക്കുന്ന മാതാപിതാക്കളെ ഞാൻ പറയട്ടെ, ശത്രു വിധി എഴുതി നിന്റെ തലമുറ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകില്ലെന്ന്, ശത്രു വിധി എഴുതി നിന്റെ തലമുറ നേരെയാകാൻ പോകുന്നില്ലെന്ന്. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു ഉറവ തുറക്കുവാൻ ശക്തനാ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വഴി തുറക്കുവാൻ ശക്തനാ. ദൈവത്തിന് നിന്റെ തലമുറയെ ഒരു വരണ്ട അനുഭവത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ ശക്തനായ ദൈവമാ ദൈവം. അത് ഈ ദിവസങ്ങളിൽ വലിയ പ്രവൃത്തി ചെയ്യുവാൻ പോകുക. മാതാപിതാക്കൾ നിങ്ങളുടെ തലമുറയെ ചേർത്ത് പിടിച്ചാട്ടെ, നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ചാട്ടെ. ഒരുപക്ഷെ ഇവിടെ ഇല്ലെങ്കിലും, ഒരുപക്ഷെ പഠിക്കുന്ന സ്ഥാനത്താണെങ്കിലോ, ഇന്ത്യയിലോ മറ്റേതെങ്കിലും രാജ്യത്തിലാണെങ്കിലോ, ഇന്ന് പകൽ ഞാൻ പറയാം, മാതാപിതാക്കൾ തമ്മിൽ കരങ്ങളെ കോർത്ത് പിടിച്ചാട്ടെ. ഈ പകൽ വലിയൊരു വിടുതൽ ഇവിടെ നടക്കുവാൻ പോകുക. അവർക്ക് ജയമെടുക്കുവാൻ സാധിക്കാത്ത മേഖലകളിൽ ദൈവം നമ്പരാൻ ഈ പകൽ ജയം നൽകി തരുവാൻ ഇടയാകട്ടെ. ശത്രു ബന്ധിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തലമുറകളെ ദൈവം വിടുവിക്കുന്ന ഒരു പകലായി തീരട്ടെ. ശത്രു എഴുതി വെച്ചിരിക്കുന്ന കൈയെടുത്ത് അതേ ദൈവം തമ്പുരാൻ മാറ്റുവാൻ പോകുക. ശത്രു നിനക്കെതിരെ മുദ്ര വെച്ചിരിക്കുന്ന ചില മുദ്രകൾ ഈ പകൽ ദൈവം തമ്പുരാൻ പൊട്ടിക്കുവാൻ പോകുക. എല്ലാവർക്കും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. അദൈവികമായ വിടുതൽ ഇന്ന് പകൽ ഉണ്ടാകട്ടെ. അദൈവികമായ പ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടട്ടെ. അദൈവികമായ സൗഖ്യം ഇന്ന് പകൽ വെളിപ്പെടട്ടെ. വലിയൊരു പ്രവൃത്തി ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിക്കുന്നതാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഈ പകൽ സഭയ്ക്ക് ഒരു വിടുതൽ ഉണ്ടാകട്ടെ. തലമുറകളിൽ കുടുംബത്തെ തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടല്ലോ, ഈ പകൽ വലിയൊരു ദൈവ പ്രവൃത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ ദൈവമേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങൾ വചനത്തിൽ വായിച്ചതുപോലെ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതേ കർത്താവേ, അവരുടെ സമീപത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠനത്തോടുള്ള ബന്ധത്തില് വിവിധ ഇടങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ആത്മാവിന്റെ സ്വാതന്ത്ര്യം അവരുടെ മേൽ വ്യാപരിക്കുന്നതിനായി ഒരു സമയം ഉണ്ടാകട്ടെ. പലപ്പോഴും തലമുറകളെ കുറിച്ച് ശത്രു എഴുതിയ കൈയെടുത്ത് വരണ്ട അവസ്ഥയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം കാണുന്നു. ഈ പകൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ, ഒരു വിശാലത ഉണ്ടാകട്ടെ. അത് കർത്താവേ, നന്മയ്ക്ക് വേണ്ടി ഒരു വഴി തുറക്കട്ടെ. ആത്മീക ജീവിതത്തിൽ വളർച്ചയില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ യേശുവിന്റെ നാമത്തിൽ ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു തരികയാണ്. ഈ പകലിന്റെ ദൈവത്തിന്റെ കരം ചലിച്ചിരിക്കാൻ സ്തോത്രം. ആണിപ്പാടുള്ള കരം സകല കുഞ്ഞുങ്ങളുടെ മേലും വെച്ചിരിക്കാൻ സ്തുതിക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് അവരെ മുദ്രയിടുന്നു. ലോകത്തിന്റെ മാലിന്യങ്ങൾ ഒന്നും കർത്താവേ ഈ തലമുറയിൽ വ്യാപിപ്പാനിടയാകില്ലേ. യേശു കർത്താവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. വലിയ വിടുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ കാണുവാൻ പോകുന്നതിനായി സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ.